السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. بهماني رأي سحودرين علي سحودري ماري. الله سبحانه وتعالى أود قرآن നമ്മുടെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുറിച്ച് പറഞ്ഞു, അന്നബിയു ഔല ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വ അസ്വാജുഹു ഉമ്മഹാതുഹും. അന്നബിയു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഔല ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, മുഅ്മിനീങ്ങൾക്ക് അവരുടെ സ്വന്തങ്ങളെക്കാൾ കൂടുതൽ അടുത്തിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. വഅസ്വാജുഹു ഉമ്മഹാതുഹും, അവിടുത്തെ ഭാര്യമാർ മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈമാൻ ശരിയാകണമെങ്കിൽ അവൻ സ്വന്തത്തെക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും മുഅ്മിനാവുകയില്ല, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി, അവന് ഏറ്റവും പ്രിയങ്കരനായി ഞാൻ മാറുന്നതുവരെ, മിൻ വാലിദിഹി, അവന്റെ മാതാപിതാക്കളെക്കാൾ, വവലദെ, അവന്റെ മക്കളെക്കാൾ, വന്നാസി അജ്മഈൻ, എല്ലാ മനുഷ്യരെക്കാളും. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം അവന്റെ മനസ്സിന്റെ ആഴങ്ങളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങളിലൊന്നാണ്. അതിൽ നിന്ന് വിട്ടുമാറി നിൽക്കാൻ അവന് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുക എന്നത് ഒരു മുസ്ലിമിന് ഏറ്റവും ഇഷ്ടമുള്ള, അവന് ആനന്ദം കണ്ടെത്താൻ കഴിയുന്ന ഇബാദത്തുകളിലൊന്നാണ്. അവന് ഇഷ്ടം തോന്നുന്ന, താല്പര്യം തോന്നുന്ന ഇബാദത്തുകളിലൊന്നാണ്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ തൗഫീഖോടുകൂടി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കാനുള്ള ഒരു തുടക്കം നമ്മളിവിടെ ഇന്ന് ആരംഭിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ആദ്യമായി ഓർമ്മപ്പെടുത്താനുള്ളത്, പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ, അവരുടെ ഹദീസിന്റെ കിതാബുകളിൽ പ്രത്യേകിച്ച് തുടക്കത്തിൽ കൊടുക്കാറുള്ള ഒരു ഹദീസുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇന്നമൽ അഅ്മാലു ബിന്നിയാത് വ ഇന്നമാ ലികുല്ലി ഇമ്രിഇൻ മാ നവ. എല്ലാ ആളുകളുടെയും അമലുകൾ, പ്രവർത്തനങ്ങൾ അവന്റെ ഉദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, അവന്റെ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വഇന്നമാ ലികുല്ലി ഇമ്രിഇൻ മാ നവ, എന്താണോ ഒരു മനുഷ്യൻ അവന്റെ പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ അവന് ലഭിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ നിയ്യത്തുകൾ ഏറ്റവും വർദ്ധിപ്പിക്കാൻ ഈ സന്ദർഭം നാം ഉപയോഗപ്പെടുത്തണം. ഏതൊരു പ്രവർത്തനത്തിന്റെ തുടക്കത്തിലും ആ ഇബാദത്ത് നമ്മൾ ചെയ്യുന്ന നിയ്യത്ത് അത് എത്രത്തോളം നമുക്ക് വിശാലമാക്കാൻ സാധിക്കുമോ അത്രത്തോളം നാം വിശാലമാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഈ ചരിത്രം പഠിക്കുന്ന വേളയിൽ നമുക്ക് ധാരാളം നിയ്യത്തുകൾ മനസ്സിൽ കരുതാം. ഓരോ നിയ്യത്തുകൾക്കും നിങ്ങൾക്ക് പ്രതിഫലമുണ്ടായിരിക്കും. സലഫുകളിൽ ഒരാൾ ഒരിക്കൽ അയാളെ ഒരു ഇൽമിന്റെ മജ്ലിസിലേക്ക് സദസ്സിലേക്ക് ക്ഷണിച്ചപ്പോൾ അയാൾ കുറച്ചു നേരം വരാതെ അവിടെ തന്നെ നിന്നു. അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് വരാത്തത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ആദ്യം എന്റെ നിയ്യത്ത് ശരിയാക്കട്ടെ, ഞാൻ എന്തിനു വേണ്ടിയാണ് പോകുന്നത് എന്ന കാര്യം ഉറപ്പിക്കട്ടെ. നീ വിളിച്ചതിന്റെ പേരിലാകാൻ പാടില്ല, മറിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടുന്നതിനു വേണ്ടിയായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ അനേകം നിയ്യത്തുകൾ നമുക്കുണ്ടാകാം. ആ നിയ്യത്തുകളെല്ലാം എത്രമാത്രം സത്യസന്ധമാണോ അത്രമാത്രം ഈ സംരംഭം നമുക്കും നിങ്ങൾക്കും ഉപകാരപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുന്ന ഒരു മനുഷ്യന് എന്റെ റസൂലിനെ കുറിച്ച് അറിയുക എന്നത് അത് അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്ന ഇൽമു പഠിക്കുന്നതിന്റെ ഭാഗമാണ് എന്ന് നിയ്യത്ത് വെക്കാം. അതുകൊണ്ട് ഞാനിത് ഇൽമു പഠിക്കുകയാണ്, ഞാൻ ദീൻ പഠിക്കുകയാണ്, നിനക്ക് അതിന്റെ പ്രതിഫലമുണ്ട്. സുന്നത്തായ ഇബാദത്തുകളെക്കാൾ മഹത്തരമായ പ്രതിഫലമുള്ള, എന്തിനധികം ചില പണ്ഡിതന്മാർ പറഞ്ഞു, രാത്രി നിസ്കാരങ്ങളെക്കാൾ അള്ളാഹുവിങ്കൽ പ്രതിഫലമുള്ള കാര്യമാണ് ദീൻ പഠിക്കുക എന്നത്. അപ്പോൾ ദീൻ പഠിക്കുക എന്ന നിയ്യത്ത് നീ കരുതിക്കഴിഞ്ഞാൽ നീ നിനക്ക് ലഭിക്കുന്ന പ്രതിഫലം രാത്രി നിസ്കാരങ്ങളെക്കാൾ വലുതാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നിനക്ക് മനസ്സിൽ വിചാരിക്കാം, എന്റെ റസൂലിനെ സ്നേഹിക്കുക എന്നത് ഇബാദത്താണ്. എന്റെ റസൂലിനെ സ്നേഹിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് എന്ന് ഞാൻ മനസ്സിലാക്കണം. അതുകൊണ്ട് റസൂലിനെ സ്നേഹിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് പഠിക്കുന്നത് എന്ന നിയ്യത്ത് നിനക്ക് മനസ്സിൽ വെക്കാം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണമെന്നത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. വഅതിഉല്ലാഹ വഅതിഉർ റസൂൽ, നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം. അള്ളാഹു തആല എത്രയോ ആയത്തുകളിൽ അപ്രകാരം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ജീവിച്ചു എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്റെ റസൂലിനെ പിൻപറ്റുന്നതിന് വേണ്ടിയാണ് ഞാനിത് പഠിക്കുന്നത് എന്ന് നിനക്ക് മനസ്സിൽ നിയ്യത്ത് കരുതാം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറത്ത് പഠിക്കുക എന്നത്, അവിടുത്തെ ചരിത്രം മനസ്സിലാക്കുക എന്നത് ഈമാൻ വർദ്ധിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നാണ്. ഈമാൻ വർദ്ധിപ്പിക്കാൻ അള്ളാഹുവെ ഞാനിതാ ഇത് പഠിക്കുകയാണ് എന്ന് നീ മനസ്സിൽ കരുതുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹു തആല അള്ളാഹു നിന്നെ സഹായിക്കും, നിന്റെ ഈമാൻ അള്ളാഹു വർദ്ധിപ്പിച്ചു നൽകും. ആ നിയ്യത്ത് നിനക്ക് കരുതാവുന്നതാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം ഞാൻ പഠിക്കുന്നത് പ്രതിസന്ധികളിൽ എനിക്ക് ക്ഷമ കിട്ടുന്നതിനു വേണ്ടിയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിന്നതുപോലെ ഉറച്ചു നിൽക്കാൻ വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ അള്ളാഹു നിനക്ക് നിന്റെ ദീനിൽ ഉറപ്പു നൽകും, സബാത്ത് നൽകും. ഈ നിയ്യത്തുകളൊക്കെ, ഇതിനപ്പുറത്ത് ചില പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുന്നതിൽ 50-ലധികം നിയ്യത്തുകൾ എടുത്തു പറഞ്ഞതായി കാണാൻ സാധിക്കും. ധാരാളക്കണക്കിന് നിയ്യത്തുകൾ നിന്റെ മനസ്സിൽ നിനക്ക് വെക്കാവുന്നതാണ്. ആ നിയ്യത്തുകളുടെയൊക്കെ വിശാലതയനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് പ്രതിഫലം നൽകാതിരിക്കുകയില്ല. ശരി സഹോദരങ്ങളെ, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുന്നത് കൊണ്ടുള്ള ഉപകാരം? ധാരാളക്കണക്കിന് ഉപകാരങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ പഠിക്കുന്നതിൽ. സീറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചരിത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുന്നതിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഇത് സലഫുകളുടെ മാർഗം പിൻപറ്റലാണ് എന്നതാണ്. നമ്മൾ റസൂലുള്ളയുടെ സഹാബത്തിന്റെ തബഇഈങ്ങളുടെ മാർഗം പിൻപറ്റുന്നവരാണ്. അവരുടെ മാർഗങ്ങളിലൊന്നായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുക എന്നത്. സൈനുൽ ആബിദീൻ അലി ഇബ്നുൽ ഹുസൈൻ റഹിമഹുല്ലാഹു തആല, അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടികളിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞു, കുന്നാ നുഅല്ലമു മഗാസി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വസറായാഹു കമാ നുഅല്ലമു സൂറത മിനൽ ഖുർആൻ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം, അവിടുത്തെ യുദ്ധങ്ങൾ, അവിടുത്തെ യുദ്ധചരിത്രങ്ങൾ, റസൂലുള്ളാഹിയുടെ ചരിത്രം, ഇതൊക്കെ ഞങ്ങൾക്ക് പഠിപ്പിക്കപ്പെടാറുണ്ടായിരുന്നു ഖുർആനിലെ ഒരു സൂറത്ത് പഠിക്കുന്നത് പോലെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം ഞങ്ങൾക്ക് പഠിപ്പിക്കപ്പെടാറുണ്ടായിരുന്നു എന്ന് താബിഈങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ഇസ്മായിൽ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, കാന അബി യുഅല്ലിമുന മഗാസി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ പിതാവ് സഅദ് ഇബ്നു അബി വഖാസ് റസൂലുള്ളയുടെ ചരിത്രം ഞങ്ങൾക്ക് പഠിപ്പിക്കാറുണ്ടായിരുന്നു. വയഖൂലു യാ ബനിയ ഹാദിഹി മആസിറു ആബായികും, അദ്ദേഹം പറയും, മോനെ ഇതാ ഇത് നിന്റെ പിതാക്കന്മാരുടെ ചരിത്രമാണ്, ഫലാ തുദയ്യഉ ദിക്റഹ, നീ അത് പഠിക്കുന്നത് അത് സ്മരിക്കുന്നത് ഒരിക്കലും കളയാൻ പാടില്ല, ഒഴിവാക്കാൻ പാടില്ല എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സീറ അവിടുത്തെ ചരിത്രം പഠിക്കുക എന്നത് റസൂലുള്ളയെ പിൻപറ്റാൻ നമ്മെ സഹായിക്കും. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, ഇന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുവൽ മീസാനുൽ അക്ബർ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്നാണ് നമ്മുടെ ഏറ്റവും വലിയ അളവുകോൽ, റസൂലുള്ളയാണ് നമ്മുടെ അളവുകോൽ. ഫഅലൈഹി തുഅറദുൽ അഷ്യ, എല്ലാ കാര്യങ്ങളും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തേണ്ടത്. എന്ത് കാര്യവും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെങ്ങനെ കണ്ടു അവിടുന്ന് എങ്ങനെ പരിഹരിച്ചു, അങ്ങനെയാണ് കാര്യങ്ങളെ വിലയിരുത്തേണ്ടത്. അല ഖുലുഖിഹി വസിറതിഹി വഹദി, അവിടുത്തെ സ്വഭാവം എങ്ങനെയായിരുന്നു, അവിടുത്തെ ചരിത്രം എങ്ങനെയായിരുന്നു, അവിടുത്തെ മാതൃക എങ്ങനെയായിരുന്നു. ഫമാ വാഫഖഹ ഫഹുവൽ ഹഖ്, റസൂലുള്ളയുടെ ചരിത്രത്തോട് യോജിച്ചത് അതാണ് സത്യം. വമാ ഖാലഫഹ ഫഹുവൽ ബാത്തിൽ, റസൂലുള്ളയുടെ ചരിത്രത്തിന് വിരുദ്ധമായതെല്ലാം ബാത്തിലാണ്. അതുകൊണ്ട് സഹോദര, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നാം പഠിക്കേണ്ടതുണ്ട്. ഭീകരവാദ തീവ്രവാദ സംഘടനകൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടങ്ങളിൽ അള്ളാഹുവിന്റെ ദീനിനെ തിരസ്കരിക്കുന്ന അതിനെ നിസ്സാരപ്പെടുത്തുന്ന ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് ദീനിന്റെ സ്വഭാവങ്ങളെ മാറ്റിവെക്കുന്ന ആളുകൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ തൗഹീദിന് പ്രാധാന്യം നൽകാത്ത റസൂൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഏകനാക്കുക എന്ന ഇസ്ലാമിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം അത് മറക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ, ശിർക്ക് എന്നത് വ്യത്യസ്ത രൂപങ്ങളിൽ വർദ്ധിച്ചു വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ബിദഅത്തുകൾക്ക് യാതൊരു ഗൌരവവും ഗണിക്കപ്പെടാത്ത ഈ കാലഘട്ടത്തിൽ, സുന്നത്ത് പിൻപറ്റുക എന്നത് ഏറ്റവും പ്രയാസമായി മാറിയിട്ടുള്ള ഈ കാലഘട്ടത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും സമൂഹത്തിൽ അകറ്റി നിർത്തപ്പെട്ടതുപോലെ സത്യത്തിന്റെ ആളുകൾ അകറ്റി നിർത്തപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ, അനീതിയും അസത്യവും പ്രചരിക്കുന്നതിന് യാതൊരു പ്രയാസവുമില്ലാതിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എങ്ങനെ ജീവിച്ചു എന്നറിയുക എന്നത്, അവിടുന്ന് എങ്ങനെയായിരുന്നു പെരുമാറിയത് എന്നറിയുക എന്നത് ഏറ്റവും വലിയ സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളിലൊന്നാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ പഠിക്കുക എന്നതിൽ അങ്ങനെ ഒരു ഉപകാരമുണ്ട്. അതോടൊപ്പം റസൂലുള്ളയുടെ സീറ മതപരമായ അനേകം വിധികൾ ഉൾക്കൊള്ളുന്ന വലിയ ചരിത്രമാണ്. അതൊരു ഇൽമിന്റെ സമുദ്രമാണ്. ധാരാളം പഠിക്കാനുണ്ട് അതിൽ. അതുകൊണ്ട് തന്നെയാണ് ഇമാം അസ്സുഹറി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, ഫീ ഇൽമിൽ മഗാസി ഇൽമു ദുനിയ വൽ ആഖിറ, റസൂലുള്ളയുടെ ചരിത്രം അവിടുത്തെ സീറ അതിൽ ഇൽമു ദുനിയ വൽ ആഖിറ, ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും എല്ലാ വിജ്ഞാനവുമുണ്ട്. എന്തൊക്കെ നിനക്ക് ആവശ്യമുണ്ടോ അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലുണ്ട്. അതിനുമാത്രം പഠിക്കാനുള്ള പാഠങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം ഖുർആൻ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല അവിടുത്തെ റസൂൽ അവിടുത്തെ ജീവിതം ഖുർആനിന്റെ വിശദീകരണമായി നിശ്ചയിച്ചതാണ് അല്ലേ. റസൂലുള്ളയുടെ ഭാര്യയോട് ആയിഷ റളിയല്ലാഹു അൻഹയോട് അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഉത്തരം എന്താണ്? കാന ഖുലുഖുൽ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഭാവം ഖുർആനായിരുന്നു. നിനക്ക് ഖുർആൻ മനസ്സിലാകണമോ, എന്താണ് ഖുർആനിലെ കൽപ്പനകൾ എന്ന് മനസ്സിലാകണമോ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നീ പഠിച്ചാൽ മാത്രം മതി. റസൂലുള്ളയുടെ ചരിത്രം ഖുർആൻ മനസ്സിലാക്കാൻ നിന്നെ സഹായിക്കുന്ന കാര്യമാണ്. ഖുർആൻ പഠിക്കുക എന്നതാകട്ടെ, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹ, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുക എന്നത് റസൂലുള്ളയോടുള്ള സ്നേഹം വർദ്ധിക്കാൻ ഏറ്റവും സഹായിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ്. ഇത് നാം ഏറ്റവും പ്രാധാന്യത്തിൽ മനസ്സിലാക്കേണ്ട പാഠം കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം റസൂലുള്ളയോടുള്ള ഇഷ്ടം നമ്മളിൽ ഏറ്റവും വർദ്ധിപ്പിക്കും. അവിടുത്തോടുള്ള സ്നേഹം എന്നതാകട്ടെ ഏറ്റവും മഹത്തരമായ ഇബാദത്തുകളിൽ ഒന്നാണ്. അല്ല, സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായ പദവികൾ ലഭിക്കാൻ കാരണമാകുന്ന കാര്യങ്ങളിൽ ഒന്നാണ്. ഒരിക്കൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് റസൂലുള്ളയോട് ചോദിച്ചു, മത്തസ്സാഅ, അള്ളാഹുവിന്റെ റസൂലെ, എന്നാണ് അന്ത്യനാൾ സംഭവിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, വമാദാ അഅദത്ത ലഹ, നീ എന്താണ് അന്ത്യനാളിനു വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്? അതിന്റെ ദിവസം എന്താണെന്നാണ് നീ ചോദിക്കുന്നത്? ശരി, എന്താണ് നീ അന്ത്യനാളിനു വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്? അയാൾ പറഞ്ഞു, ലാ ശൈഅ ഇല്ലാ അന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹ, ഞാൻ പ്രത്യേകിച്ചൊന്നും കൂടുതലായി ഒന്നും ചെയ്തിട്ടില്ല. ഇല്ലാ അന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹ, ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നുണ്ട് എന്നതല്ലാതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞു, അൻത മഅ മൻ അഹബബ്ത, എങ്കിൽ കേട്ടുകൊള്ളുക, അൻത മഅ മൻ അഹബബ്ത, നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരോടൊപ്പമായിരിക്കും നീ ഉണ്ടായിരിക്കുക. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, ഫമാ ഫറഹ്നാ ബിശൈഇൻ ഫറഹ്നാ ബിഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻത മഅ മൻ അഹബബ്ത. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരോടൊപ്പമായിരിക്കുമെന്ന് ആ പറഞ്ഞ അന്ന് ഞങ്ങൾ ആ വാക്കുകൊണ്ട് സന്തോഷിച്ച എത്ര, മറ്റൊരു വാക്കുകൊണ്ടും ഞങ്ങൾ സന്തോഷിച്ചിട്ടില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിന്റെ ഉന്നതങ്ങൾ പ്രതീക്ഷിക്കാൻ അവനെ സഹായിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണിത്. നമ്മുടെ റസൂലിനോടുള്ള സ്നേഹം അതെത്രമാത്രം ശക്തമാകുന്നു, അത്രമാത്രം നാം റസൂലിന്റെ അടുക്കലാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ കൈകൾ പിടിക്കാൻ, അവിടുത്തോട് ചേർന്നിരിക്കാൻ, ആ മുഖം കണ്ണുനിറയെ കാണാൻ ഉള്ള അവസരങ്ങളിൽ ഒന്നാണ് റസൂലുള്ളയെ സ്നേഹിക്കാൻ സാധിക്കുക എന്നത്. അതുകൊണ്ട് റസൂലുള്ളയുടെ ചരിത്രം പഠിച്ച ഒരാളും അവിടുത്തെ സ്നേഹിക്കാതിരിക്കുകയില്ല. ആരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നറിഞ്ഞ ഒരു മനുഷ്യൻ അവിടുത്തെ സ്നേഹിക്കാതിരിക്കാൻ അയാൾക്ക് കഴിയുകയില്ല. അത്രമാത്രം സുന്ദരമാണ് ആ ചരിത്രം. ഇത് അവിടുത്തെ ശത്രുക്കൾ പോലും അംഗീകരിച്ച കാര്യങ്ങളിൽ ഒന്നാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആ ഹദീസിന്റെ അവസാനത്തിൽ അദ്ദേഹം പറഞ്ഞു, ഫഅന ഉഹിബ്ബുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നുണ്ട്. വഅബൂബക്കറിൻ ഉമർ, അബൂബക്കറിനെയും ഉമറിനെയും സ്നേഹിക്കുന്നുണ്ട്. വഅർജു അൻ അകൂന മഅഹും ബിഹുബ്ബി ഇയാഹും, എനിക്ക് അവരോടുള്ള സ്നേഹം കാരണത്താൽ ഞാൻ അവരോടൊപ്പമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് സഹോദര, നീ റസൂലുള്ളയുടെ ഹബീബാവുക, അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന മുഹിബ്ബാവുക. ഇൻഷാ അല്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉന്നതമായ സ്വർഗത്തിൽ നിനക്ക് സ്ഥാനമുണ്ടായിരിക്കും ഇൻഷാ അല്ലാഹു തആല. അതിന് നിന്നെ സഹായിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ അവിടുത്തെ ചരിത്രം പഠിക്കുക എന്നത്. അതുപോലെ തന്നെ ഒരു ദാഇ എന്ന നിലക്ക്, ഒരു പ്രബോധകൻ എന്ന നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമുക്ക് വളരെ സഹായകമാണ്. കാരണം ചരിത്രത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഔദാര്യം കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ തീരുമാനം മാറ്റിവെച്ചാൽ, അല്ലാഹുവിന്റെ ഖദർ മാറ്റിവെച്ചാൽ, ഏറ്റവും കൂടുതൽ ആളുകൾ മുസ്ലിമായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിച്ചതുകൊണ്ടാണ്. നീ ഒരാളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നുവോ, റസൂലുള്ളയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ ഒരു മനുഷ്യൻ, ചരിത്രത്തിൽ കഴിഞ്ഞുപോയിട്ടില്ല. എല്ലാ നന്മകളും അവിടത്തേക്കുണ്ടായിരുന്നു, എല്ലാ തിന്മകളിൽ നിന്നും അവിടുന്ന് കാതങ്ങൾ അകലെയായിരുന്നു. ആ റസൂലിന്റെ ചരിത്രം അത് കേൾക്കുക എന്നത് അത് അള്ളാഹുവിന്റെ അടയാളങ്ങളിലൊന്നാണ്, ആയത്തുകളിലൊന്നാണ്. ഒരാൾക്ക് ഇസ്ലാം സ്വീകരിക്കാനുള്ള വലിയ ആയത്തുകളിലൊന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുക എന്നത്. ഇങ്ങനെ പണ്ഡിതന്മാർ ധാരാളക്കണക്കിന് ഉപകാരങ്ങൾ, ഫവായിദുകൾ റസൂലുള്ളയുടെ ചരിത്രം പഠിക്കുന്നതിന് എടുത്തു പറഞ്ഞതായി കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ വീടുകളിൽ നമ്മുടെ മക്കൾ, പ്രത്യേകിച്ച് നമ്മുടെ ഭാര്യമാർ, നമ്മുടെ വീട്ടിലുള്ള ആരാകട്ടെ, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും, അതല്ലെങ്കിൽ എല്ലാ ദിവസവും കുറച്ച് സമയമെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വായിക്കുന്ന അത് കേൾപ്പിക്കുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടായിരിക്കണം. വാപ്പ വായിച്ചു കൊടുക്കട്ടെ, മക്കളത് കേൾക്കണം. അതല്ലെങ്കിൽ മക്കൾ വായിക്കട്ടെ, മാതാപിതാക്കൾ അത് കേട്ടിരിക്കട്ടെ. എത്ര മനോഹരമായ വീടായിരിക്കും അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിപ്പിക്കുന്നതിൽ വലിയൊരു ഉപകാരമുണ്ട്. ആ ചരിത്രത്തിൽ ഒരു ഭർത്താവ് ഭാര്യയോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുണ്ട്. ഒരു ഭാര്യ ഭർത്താവിനോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് റസൂലുള്ളയുടെ ഭാര്യമാരുടെ ചരിത്രത്തിൽ നിന്ന് ലഭിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ബന്ധങ്ങൾ അതിന്റെ ഏതു വശങ്ങൾ പരിശോധിച്ചാലും അതിലെല്ലാം ഏറ്റവും മനോഹരമായ ചരിത്രം അവിടെയുണ്ട്. അത് സ്ഥിരമായി വായിക്കുന്ന വീടുകൾ എങ്ങനെയാണ് അവിടെ ഒരു വാപ്പക്ക് ക്രൂരനാകാൻ സാധിക്കുക, അയാൾക്ക് മക്കളുടെ അവകാശങ്ങളെ ഹനിക്കാൻ കഴിയുക, എങ്ങനെയാണ് അവിടെ ഒരു മകന് പിതാവിനെ ധിക്കരിക്കാൻ കഴിയുക, എങ്ങനെയാണ് അവിടെ ഒരു ഭാര്യ ഭർത്താവിനെ ധിക്കരിക്കുന്നവളാവുക, എങ്ങനെയാണ് ആ വീട്ടിൽ തൗഹീദ് നിസ്സാരമായ കാര്യമാവുക, എങ്ങനെയാണ് ആ വീട്ടിൽ ഇസ്ലാമികമായ അദബുകൾ ഇല്ലാതെയാവുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു സമയമെങ്കിലും, പ്രത്യേകിച്ച് സുബ്ഹിന് ശേഷമുള്ള സമയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യമാരുമായി വർത്തമാനം പറഞ്ഞിരിക്കാൻ തിരഞ്ഞെടുത്തിരുന്ന സമയമാണത്. സുബ്ഹിന് ശേഷമുള്ള സമയം, ആ സമയം ദീനിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ വായിക്കാനോ കേൾക്കാനോ മാറ്റിവെക്കുന്ന സമയമാക്കുക. കുടുംബം കൂടിയിരിക്കുന്ന, ചേർന്നിരിക്കുന്ന, പരസ്പരം നല്ല ചില കാര്യങ്ങൾ പറയുന്ന സന്ദർഭങ്ങളിൽ ഒന്നായി അത് മാറ്റുക. ഒന്നതാണ്. രണ്ടാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ആർക്കും വായിക്കാവുന്ന രൂപത്തിൽ മക്കൾക്ക് സമ്മാനമായി നമുക്കത് നൽകാവുന്ന കാര്യമാണ്. ഭാര്യയ്ക്ക് സമ്മാനമായി നൽകാവുന്ന കാര്യമാണ്. ഭർത്താവിന് ഗിഫ്റ്റായി കൊടുക്കാവുന്ന കാര്യമാണ്. ഇങ്ങനെ വായിക്കാൻ സാധിക്കുന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പറയുന്ന ഒരു ഗ്രന്ഥമെങ്കിലും നമ്മുടെ വീട്ടിൽ ഉണ്ടായിരിക്കാൻ നാം ശ്രദ്ധിക്കണം. ഇങ്ങനെയെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കാനുള്ള വഴികൾ നാം ഉണ്ടാക്കേണ്ടതുണ്ട്. ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചരിത്രം പഠിക്കുന്നതിന് മുൻപ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച മക്കയെക്കുറിച്ച് ജാഹിലിയ കാലഘട്ടമെന്ന് ചരിത്രം പേരിട്ട് വിളിച്ച ഒരു കാലഘട്ടം, അത് എന്താണ് എന്ന് മനസ്സിലാക്കൽ അനിവാര്യമാണ്. കാരണം ആ ഒരു കാലഘട്ടം മനസ്സിലാക്കുമ്പോഴാണ് ഇസ്ലാമിന്റെ നിഅമ, ഇസ്ലാമിന്റെ അനുഗ്രഹം എത്ര വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാവുക. ആ ഒരു കാലഘട്ടം മനസ്സിലാക്കുമ്പോഴാണ് എത്ര കടുത്ത ഒരു സമൂഹത്തെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റിയെടുത്തത് എന്ന കാര്യം നമുക്ക് പഠിക്കാൻ കഴിയുക. ആ ഒരു കാലഘട്ടം മനസ്സിലാക്കുമ്പോഴാണ് അനേകം പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളിൽ എങ്ങനെ നിലകൊള്ളണമെന്ന പാഠം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ജാഹിലിയ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഇന്ന് ക്രിസ്താബ്ദമെന്ന ആളുകൾ പറയുന്ന വർഷം, സൂര്യവർഷം, അതിൽ ഏതാണ്ട് 600-ാമത്തെ വർഷം ആ കാലഘട്ടം, അതിന്റെ തുടക്കം, ആ സന്ദർഭമാണ് ജാഹിലിയ കാലഘട്ടം എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. 600-ാം നൂറ്റാണ്ട് മുതലുള്ള കാലഘട്ടമാണ് ജാഹിലിയ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത്. ചരിത്രത്തിൽ ഏറ്റവും ഇരുട്ട് നിറഞ്ഞു നിൽക്കുന്ന, ഏറ്റവും അനീതി നിറഞ്ഞു നിൽക്കുന്ന, ലോക ചരിത്രത്തിൽ ഏറ്റവും മോശം സമൂഹം നിലനിന്നിരുന്ന കാലഘട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് ആ കാലഘട്ടത്തെ വിശേഷിപ്പിക്കാം. ഏറ്റവും മോശം സമൂഹം നിലനിന്നിരുന്ന കാലഘട്ടം എന്ന് വേണമെങ്കിൽ ആ കാലഘട്ടത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. അതിനുമാത്രം തിന്മകൾ നിറഞ്ഞു നിന്നിരുന്ന കാലഘട്ടമായിരുന്നു അത്. ഏത് ഭാഗങ്ങൾ നിങ്ങൾ എടുത്താലും അതിലെല്ലാം ഏറ്റവും വൃത്തികെട്ട പുഴുക്കുത്തുകൾ സമൂഹത്തിൽ നിറഞ്ഞു നിന്നിരുന്നതായി കാണാം. അതിലൊന്നാമത്തെ കാര്യം അവരുടെ ദീനിന്റെ കാര്യമാണ്. അറബികൾ പ്രത്യേകിച്ച് മക്കയിൽ ജനവാസം ആരംഭിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാജറിനെ അവിടെ, ഹാജറിനെയും ഇസ്മായിലിനെയും അവിടെ നിർത്തിപ്പോകുന്നതോടുകൂടിയാണ്. അന്നു മുതലാണ് മക്കയിൽ ജനവാസം ആരംഭിക്കുന്നത് എന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ചരിത്രകാരന്മാർ പലരും പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാജറിന്റെ അടുക്കലേക്ക് തിരിച്ചു വന്നു. ഹാജറും ഇസ്മായിലും അലൈഹി മുസ്സലാത്തു വസ്സലാം ജംജം വെള്ളത്തിന്റെ അരികിലായിരുന്നു അവരുടെ താമസമുണ്ടായിരുന്നത്. ആ ഇടക്ക് ചില ആളുകൾ അവിടെ കൂടി കടന്നുപോകുന്ന സന്ദർഭത്തിൽ ഹാജറിനോട് അവരോടൊപ്പം അവിടെ താമസിക്കാൻ അനുവാദം ചോദിച്ചു. അങ്ങനെയാണ് മക്കയിൽ ഒരു സമൂഹം ജീവിതം ആരംഭിക്കുന്നത്, മക്കാരുടെ ജീവിതം ആരംഭിക്കുന്നത് അങ്ങനെയാണ്. ഹാജർ അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് ചുറ്റിപ്പറ്റി, സംസം വെള്ളത്തോട് ചുറ്റിപ്പറ്റിയാണ് മക്കയിലെ ജനവാസം ആരംഭിക്കുന്നത്. പിന്നീട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാജറിന്റെ അടുക്കലേക്ക് തിരിച്ചു വന്നു. ഇബ്രാഹിമിന്റെ ചരിത്രം അറിയുന്നവർക്കറിയാം, തൗഹീദ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച നബിമാരിൽ ഒരു നബിയായിരുന്നു അദ്ദേഹം. തൗഹീദിനു വേണ്ടി മില്ലത്തു ഇബ്രാഹിം എന്ന അള്ളാഹു സുബ്ഹാനഹു വതആല എടുത്തു പറയാവുന്നിടത്തോളം തൗഹീദിനു വേണ്ടി ഏറ്റവും ശക്തമായി നിലകൊണ്ട നബിമാരിൽ ഒരു നബിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ, അദ്ദേഹത്തിന്റെ കാലശേഷം ആ സമൂഹം തൗഹീദിൽ നിലകൊണ്ടിരുന്നു എന്നത് ചരിത്രത്തിൽ അറിയപ്പെട്ട കാര്യമാണ്. എന്നാൽ പിൽക്കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ചരിത്രത്തിൽ പറയപ്പെട്ടതായി കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വരുന്നതിന് ഏതാണ്ട് 500 വർഷങ്ങൾക്ക് മുൻപ്, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ അറബികളുടെ കൂട്ടത്തിൽ ഖുസാഅ ഗോത്രം അവരുടെ നേതാവായിരുന്നു അമർ ഇബ്നു ആമർ ഇബ്നു ലുഹൈൻ അൽ ഖുസാഇ എന്ന പേരിൽ അറിയപ്പെട്ടയാൾ. ഖുസാഅ ഗോത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. ഖുസാഅ ഗോത്രക്കാരാണ് കഅബയെ പരിഗണിച്ചിരുന്നത്, കഅബയുടെ കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നത് ഖുസാഅ ഗോത്രക്കാരാണ്.